2020 December 3 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. ശബ്ദിക്കുന്ന കഥാവസന്തം: തുടങ്ങുമ്പോഴത്തെ കാറും കോളുമേയുള്ളൂ, പിന്നെയത് മഴയായി പെയ്യും, അരുവിയായി ഒഴുകും. കഥയുടെ പെരിയ ശില്പിയായ ടി പത്മനാഭനെ ആദ്യമായി കാണുമ്പോഴും അങ്ങനെയായിരുന്നു. കാൽനൂറ്റാണ്ട് മുമ്പാണ്. തിരുവനന്തപുരത്തെ ചൈത്രം ഹോട്ടലിലെ 2 നിലയിലുള്ള റൂമിൽ മുട്ടിവിളിക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു: ഇന്റർവ്യൂ ഒന്നും വേണ്ട, എനക്കതിന് താൽപര്യമില്ല. കസേരയിൽ ഇരുപ്പുറപ്പിച്ച അദ്ദേഹം അടുത്തുള്ള കസേരയിലേക്ക് നോക്കി പറഞ്ഞു: അവിടെ ഇരിക്കാം, കവിത എഴുതും അല്ലേ? എനിക്ക് അപ്പോഴാണ് ശ്വാസം നേരെയായത്, ആളെ മനസ്സിലായല്ലോ എന്ന ആശ്വാസം. ഇരിക്കുന്നതിനിടയിൽ ചോദിച്ചു: കഥകളിൽ പലയിടത്തും വാചകങ്ങൾ പകുതി മുറിച്ച് നിർത്തുന്നതെന്താണ്? അത്ര നേരവും കടുപ്പത്തിലായിരുന്ന മുഖം പൊടുന്നനെ അയഞ്ഞു. ദേഷ്യം മുറുകി നിൽക്കാറുള്ള ചുണ്ടിലും കണ്ണിലും ചിരി വിരിഞ്ഞു. അതുപോലെ നിഷ്കളങ്കമായ ഒരു ചിരി അതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി നിവർന്നിരുന്നുകൊണ്ട് പപ്പേട്ടൻ പറഞ്ഞു: അതെ, അതങ്ങനാണ്, അതങ്ങനാണ്. ഇരുളിമയിൽ കൊള്ളിയാൻ മിന്നിവന്ന ഒരു കാർമേഘം ഇളംകാറ്റിൽ അലിഞ്ഞ് മഴയാവുകയാണ്. ചരിഞ്ഞും ചാഞ്ഞും തിമിർത്തും വീശിയും അത് പെയ്തുകൊണ്ടേയിരുന്നു. കേട്ടറിഞ്ഞതിൽ നിന്ന് ഭിന്നമായ ഒരു കഥാകാരനെ കണ്ടറിയുകയാണ്. 3 മണിക്കൂറോളം നീണ്ട ആ കൂടിക്കാഴ്ച കഴിയുമ്പോൾ മഴ ശമിച്ച പോലെ കഥയുടെ ആകാശത്ത് വെയിലിന്റെ പ്രഭ തെളിഞ്ഞുവന്നു. മഴ പെയ്യും പോലെ പത്മനാഭൻ എന്ന ശീർഷകത്തിലാണ് ദീർഘമായ ആ അഭിമുഖം വാരാന്ത്യ കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചത്. 2011 കേരള കൗമുദിയുടെ കണ്ണൂർ എഡിഷനിൽ ജോലിക്കെത്തുമ്പോൾ എന്റെ വലിയ ആശ്വാസവും സന്തോഷവും പപ്പേട്ടനെ വല്ലപ്പോഴും നേരിൽ കാണാലോ എന്നതായിരുന്നു. അവിടെ എത്തിയ ശേഷം ഒരു ദിവസം ലാൻഡ് ഫോണിൽ വിളിച്ചു. മറുതലയ്ക്കൽ പത്മനാഭൻ എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു: ഇന്ദ്രബാബുവാണ്. അതാരാണ്? എനക്കറിയില്ല, എനക്കറിയില്ല, ചമ്മലോടെ ഞാൻ പറഞ്ഞു. ഒന്ന് കാണാനാണ്, നല്ല കാര്യം, സന്തോഷം. ശബ്ദത്തിന്റെ പാരുഷ്യം അപ്പോഴേക്കും തെല്ല് അയഞ്ഞിരുന്നു. ഞാനിപ്പോൾ കേരളകൗമുദിയുടെ കണ്ണൂർ എഡിഷനിലുണ്ട്. നാളെ രാവിലെ 10 മണിയോടെ വന്നോട്ടെ. സന്തോഷം, നല്ല കാര്യം, 10 മണിക്ക് എത്തണം. പള്ളിക്കുന്നിലെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുതരുമ്പോൾ സഹപ്രവർത്തകരായ CP സുരേന്ദ്രനും OC മോഹൻരാജും പറഞ്ഞു: അവിടെ നിറയെ പട്ടികളുണ്ട്, കടിക്കാതെ നോക്കിക്കൊള്ളണം. മൂപ്പര് അവിടെ ഉമ്മറത്തു തന്നെയുണ്ടാവും. വാച്ചിൽ നോക്കി സമയം ഉറപ്പിച്ച് 10 മണിക്ക് 4 മിനിറ്റ് ശേഷിക്കെ അവിടെ എത്തി. കഥയുടെ പെരിയ ശില്പി പഴയ ഒരു ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് പത്രം വായിക്കുകയാണ്. വഴിയരികിൽ ഒരു നായ കിടപ്പുണ്ട്, കുറച്ചപ്പുറത്ത് മറ്റൊരെണ്ണം. OC ചിരിച്ചുകൊണ്ടു പറഞ്ഞത്: എനിക്ക് കരച്ചിലാവുമോ എന്ന ശങ്കയോടെ അവയെ നോക്കി നോക്കി മുറ്റത്തേക്ക് കയറി. കാൽപെരുമാറ്റം കേട്ട് പപ്പേട്ടൻ പത്രം താഴ്ത്തി. പരിചയത്തിന്റെ നിഴൽ ആ മുഖത്ത് തെളിഞ്ഞു. തൊട്ടപ്പുറത്തെ മരച്ചില്ലയിലിരുന്ന 2 ഓലഞ്ഞാലിക്കിളികൾ പപ്പേട്ടനരികിലൂടെ ചിറകുവീശി പറന്നു. അപരിചിതനായ എന്നെ അവ നോക്കിയോ? പപ്പേട്ടന്റെ മുഖത്ത് ചിരി നിറഞ്ഞു. ഇവയെല്ലാം ഇവിടുള്ളതാണ്, വീട്ടിനകത്ത് കയറി വരും, കിടപ്പുമുറിയിലെ കട്ടിലിൽ വന്നിരിക്കും. ഏറെ നാളായി വിളിക്കാത്തതിലും തിരുവനന്തപുരത്തെത്തിയപ്പോൾ ചെന്നുകാണാത്തതിലും കത്തയക്കാത്തതിലുമൊക്കെയുള്ള പരിഭവമെല്ലാം മാഞ്ഞുപോയിരുന്നു. ഇതും പൂച്ചക്കുട്ടികളുടെ വീടാണോ എന്ന് ചോദിക്കണമെന്ന് തോന്നിയതാണ്, പക്ഷേ ചോദിച്ചില്ല. മതിലിന്റെ അരികിലുള്ള പൊന്തക്കാട്ടിലെ ഇലപ്പടർപ്പിൽ മുക്കാലും മറഞ്ഞിരുന്ന 3 പൂച്ചക്കുട്ടികളെ രാത്രി ഉറക്കപ്പായയിൽ നിന്ന് ഇറങ്ങിവന്ന് റൊട്ടിക്കഷണങ്ങൾ നുള്ളിക്കൊടുത്ത് താലോലിക്കുന്ന കഥാകാരനെ കാണുന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. നോക്കൂ, ഇത് നിങ്ങളുടെ വീടാണ്, പക്ഷേ നിങ്ങൾക്ക് പുറമെ ഇവിടെ വേറെയും ആൾക്കാരുണ്ട്. അവരോടൊന്നും ഗർ എന്ന് പറയരുത്. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറണം, മനസ്സിലായോ? എന്നിങ്ങനെ ലാളിച്ചിരുന്ന പൂച്ചകളെ ചാക്കിൽ കെട്ടി ദൂരെ ഉപേക്ഷിക്കും എന്ന ഭാര്യയുടെ ദേഷ്യത്തിലുള്ള വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഒരു ദിവസം കഥാകാരൻ ഓഫീസിലേക്ക് പുറപ്പെട്ടത്. മടങ്ങിയെത്തുമ്പോൾ കണ്ടതോ, സോഫയിലിരുന്ന് പത്രം വായിക്കുന്ന ഭാര്യയുടെ മടിയിൽ 3 പൂച്ചക്കുട്ടികളും കിടന്നുറങ്ങുന്നു. താഴെ ഭാര്യയുടെ കാൽച്ചുവട്ടിൽ നാരായണൻ, ഇത്തിരി മാറി ഒരു പ്ലേറ്റിൽ പാൽ. കൃത്രിമമായ ഗൌരവത്തോടെ കഥാകാരൻ ചോദിച്ചു: ഇവരെയൊന്നും കൊണ്ടുപോയി ക്യാൻറ്റീന്റെ പിറകിൽ വിട്ടില്ലേ? ഭാര്യ പുസ്തകത്തിൽ നിന്ന് മുഖമെടുക്കാതെ പറഞ്ഞു: നാളെ. കഥാകാരൻ കിടപ്പുമുറിയിലേക്ക് പോകുമ്പോൾ ഭാര്യ വീണ്ടും പറഞ്ഞു: ഇതാ, ഇവരെയൊക്കെ ഒന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, പിന്നെ ചായ കിട്ടാൻ വൈകിപ്പോയെന്നൊക്കെ പറഞ്ഞ്. കഥാകാരൻ വസ്ത്രം മാറി അടുക്കളയിൽ ചെന്ന് ചായയുണ്ടാക്കാൻ തുടങ്ങി. ആ മുഖത്ത് അപ്പോൾ ഒരു കള്ളച്ചിരിയുണ്ടായിരുന്നു. പൂച്ചക്കുട്ടികളുടെ വീട് എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കഥാകാരന്റെ മുഖത്ത് അപ്പോൾ കണ്ട കള്ളച്ചിരി ആ കൂടിക്കാഴ്ചയിലും ഇടയ്ക്കിടെ പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടോ എതിർപ്പോ ഉള്ള വ്യക്തികളെയോ സംഭവത്തെയോ കുറിച്ച് പറയുമ്പോൾ ആ മുഖത്ത് നിറയുന്ന നീരസത്തിലും കാണാം സ്നേഹത്തിന്റെ ഒളിമങ്ങാത്ത നൈർമല്യം. 2011 ജൂൺ 11 ശബ്ദമില്ലാത്ത കാലം എന്ന എന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമ്പോൾ ടി പത്മനാഭൻ പറഞ്ഞത് ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന മാതൃഭൂമിയിലെ പി ശശീന്ദ്രനായിരുന്നു അധ്യക്ഷൻ. ഞാൻ കണ്ണൂരിലെത്തിയതിന്റെ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടുള്ള ശശീന്ദ്രന്റെ ആമുഖപ്രസംഗത്തോട് പ്രതികരിക്കുന്ന മട്ടിലായിരുന്നു പപ്പേട്ടന്റെ പ്രഭാഷണം. വിദ്യാർത്ഥിയായിരിക്കെ ഇന്ദ്രബാബുവിനെക്കുറിച്ച് ആദ്യം ഉച്ചത്തിൽ പറഞ്ഞത് ഒരു വടക്കനാണ്. എന്താ ശരിയല്ലേ എന്ന മട്ടിൽ എന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത് ഈ നിൽക്കുന്ന പത്മനാഭനാണ്. അന്ന് ഇന്ദ്രബാബു കവിയായി അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവില്ല. അതെന്തായാലും കവി വന്നുപെട്ടിരിക്കുന്നത് കണ്ണൂരാണ്. വ്യാകരണമില്ലാത്ത ഗദ്യം നാലായി മുറിച്ചുവച്ചിട്ട് കവിതയെന്ന് വിളിക്കും. എന്നിട്ട് അതിന് ശില്പശാല നടത്തുന്ന നാടാണിത്. കഥാശില്പിയുടെ പ്രസംഗം എങ്ങോട്ടാണെന്ന് അമ്പരന്ന ഞാൻ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ഗദ്യകവികളെക്കുറിച്ചും അപ്പോൾ ഓർമ്മിച്ചുപോയി. മലയാള കഥയുടെ ഈ മഹാശില്പിക്ക് കഴിഞ്ഞയാഴ്ച 91 വയസ്സായി. ദൈവാനുഗ്രഹത്താൽ പപ്പേട്ടൻ യൗവനത്തിന്റെ പ്രസരിപ്പിലാണ് ഇപ്പോഴും. പുസ്തകങ്ങളിലും വിക്കിപീഡിയയിലുമൊക്കെ കാണുന്നത് ജനനം 1931 ഫെബ്രുവരി 5 എന്നാണ്. അത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. വൃശ്ചികത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പിറവിയെന്നും പിന്നിട്ടത് 91-ാം പിറന്നാളാണെന്നും കഥാകാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കള്ളച്ചിരിയോടെ അത് പറയുന്ന പപ്പേട്ടൻ കഥയുടെ ആകാശത്തേക്ക് വീണ്ടും ചേക്കേറുകയാവും. കഥയിൽ സ്നേഹസംഗീതം നിറയ്ക്കുന്ന ആ സർഗവിദ്യയ്ക്ക് നിത്യയൗവനം. കവിതയിൽ പൂക്കുന്ന കഥാവസന്തത്തിന് 100 ജന്മദിനാശംസകൾ.